الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمان يرايا سهودرينغلي سهودري ماري ابن عباس رضي الله تعالى عنهما أديهم الدرج حديث رسول الله صلى الله عليه وسلم يوربم ورياتريل نبي صلى الله عليه وسلم ابن عباس نلقيا ഉപദേശത്തെ കുറിച്ച് അദ്ദേഹം നമ്മെ അറിയിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ ഗുലാം പൊന്നുമകനെ ഇന്നി ഉഅല്ലിമുക കലിമാത്ത് ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു നൽകാം ആ വാക്കുകളുടെ കൂട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു احفظ الله يحفظك നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ് احفظ الله تجده تجاهك നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിന്റെ ഏതു കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിനക്ക് സഹായിയായി കണ്ടെത്താൻ കഴിയുന്നതാണ് എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു تعرف إليه في الرخاء يعرفك في الشدة ابن عباس നിന്റെ സന്തോഷവേളകളിൽ നിനക്ക് ആരോഗ്യമുള്ള സന്ദർഭങ്ങളിൽ നിന്റെ യുവത്വത്തിൽ നിനക്ക് എളുപ്പമുള്ള കാലഘട്ടത്തിൽ تعرف إلى الله നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക അല്ലാഹുവിനെ നീ തിരിച്ചറിയുക അള്ളാഹുവിനുള്ള ബാധ്യതകൾ നീ നിറവേറ്റുക അങ്ങനെ നിന്റെ എളുപ്പ സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് നീ മടങ്ങിയാൽ യഅറിഫുക ഫിശ്ശിദ്ദ നിന്റെ പ്രയാസങ്ങളിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിനക്ക് കഠിനതകൾ ബാധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നെ തിരിച്ചറിയും അവൻ ആ സന്ദർഭത്തിൽ നിന്നെ പരിഗണിക്കുകയും നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുകയും ചെയ്യും സഹോദരങ്ങളെ എളുപ്പമുള്ള സന്ദർഭങ്ങളിൽ ആരോഗ്യമുള്ള സമയങ്ങളിൽ യുവത്വമുള്ള കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക എങ്കിൽ ഈ പറഞ്ഞതൊന്നും സാധിക്കാതെ വരുന്ന പ്രയാസങ്ങൾ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകൾ ബാധിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്റെ സഹായിയായി നിനക്ക് കണ്ടെത്താൻ കഴിയും ചരിത്രത്തിൽ അതിന് എത്രയോ ഉദാഹരണങ്ങൾ കാണാം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോവുകയാണ്. ഒരു കപ്പലിൽ കയറി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി അദ്ദേഹം കടലിൽ യാത്ര ചെയ്യുകയാണ്. യാത്രയിൽ കടൽ ഇളകി മറിഞ്ഞു. അദ്ദേഹത്തെ ആ കപ്പലിലുള്ള ആളുകൾ അതിൽ നിന്ന് എടുത്തു പുറത്തേക്കിട്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞതുപോലെ ഫൽതഖമഹുൽ ഹൂത്, അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു വലിയ മത്സ്യം ഒന്നടങ്ങ് മുഴുങ്ങിക്കളഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അല്ലാഹു പറയുന്നു, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഫലൗല കാന മിനൽ മുസബ്ബിഹീൻ, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിനെ ആരാധിക്കുന്ന വ്യക്തി ആയിരുന്നില്ലെങ്കിൽ, അങ്ങനെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഇബാദത്തുകൾ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിനുള്ള തസ്ബീഹ് അദ്ദേഹം നിർവഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ, അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല യൂനുസിനെ രക്ഷിക്കാനുള്ള കാരണമായി പറഞ്ഞത് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹത്തിന് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഇബാദത്തുകൾ അദ്ദേഹം ചെയ്തില്ലായിരുന്നെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ അദ്ദേഹം കാലങ്ങളോളം കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. അന്ത്യനാൾ സംഭവിക്കുന്നതുവരെ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പ്രയാസത്തിന്റെ ഘട്ടം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അപ്പോൾ മാത്രം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ, ദുരിതങ്ങൾ ബാധിക്കുമ്പോൾ മാത്രം ഇബാദത്തുകളിലേക്ക് മടങ്ങിയാൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം ചിലപ്പോൾ വിദൂരമായേക്കാം. ഫിർഔനിന്റെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ആവർത്തിച്ച് ഫിർഔനെ ക്ഷണിച്ചു, അവനോടൊപ്പമുള്ള സൈന്യത്തെ ക്ഷണിച്ചു, അവന്റെ കൂട്ടാളികളെ ക്ഷണിച്ചു. അവർ ഇസ്ലാമിലേക്ക് വന്നില്ല, അവർ അല്ലാഹുവിനോട് താഴ്മ കാണിച്ചില്ല, അവർ അല്ലാഹുവിനെ വിശ്വസിച്ചില്ല. അങ്ങനെ അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബനു ഇസ്രായീലുകാരെയും പിടികൂടുന്നതിനു വേണ്ടി അവരുടെ പിന്നാലെ തുനിഞ്ഞിറങ്ങിയ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഫിർഔനിനെയും അവനോടൊപ്പമുള്ളവരെയും കടലിൽ മുക്കി നശിപ്പിച്ചു. മുങ്ങി മരിക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ് ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. അങ്ങനെ അവൻ അങ്ങ് മുങ്ങി മരിക്കുന്ന സന്ദർഭത്തിൽ ഫിർഔൻ അതാ പറയുന്നു, ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ബനു ഇസ്രായേലുകാരാരിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ബനു ഇസ്രായേലുകാരാരെയാണോ ആരാധിക്കുന്നത്, അവനെ മാത്രമിതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അവനിൽ മാത്രമിതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ അള്ളാഹുവിന് സമർപ്പിച്ച മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് മുങ്ങി മരിക്കുന്ന വേളയിൽ ഫിർഔൻ അവൻ ആർത്തട്ടഹസിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചു ചോദിക്കുന്നു, الآن وقد عصيت قبل وكنت من المفسدين. الآن ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? وقد عصيت قبل, ഇതിനു മുൻപ് മുഴുവൻ നീ അല്ലാഹുവിനെ ധിക്കരിക്കുകയായിരുന്നു. وكنت من المفسدين, നീയാകട്ടെ നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിലുമായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ധിക്കരിക്കുകയും അവന്റെ കൽപ്പനകൾ അവഗണിക്കുകയും പുച്ഛിച്ചു തള്ളുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെ മാറ്റി നിർത്തുകയും ചെയ്തതിന് ശേഷം ദുരിതങ്ങൾ വരുമ്പോൾ മാത്രം ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നവർ, അവർക്ക് ഈ രണ്ട് ചരിത്രങ്ങളിൽ പാഠങ്ങളുണ്ട്. അവർക്ക് ഈ രണ്ട് ചരിത്രങ്ങളിൽ വലിയ വലിയ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തഅറഫ് ഇലല്ലാഹി ഫർറഖാ, നിനക്ക് എളുപ്പമുള്ള സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് നീ മടങ്ങുക, അള്ളാഹുവിലേക്ക് നീ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അടുക്കുക. യഅറിഫ്ക ഫിഷ്ദ, നിന്റെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരിഗണിക്കുന്നതാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മെ ബാധിക്കുന്ന അനേകം പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളിൽ, ആ പ്രയാസങ്ങളിൽ, നമ്മൾ കടക്കാനിരിക്കുന്ന കടമ്പകളിൽ ഏറ്റവും വലിയ മുസീബ, ഏറ്റവും വലിയ കടമ്പ നമ്മുടെ മരണത്തിന്റെ കടമ്പയാണ്. നമ്മുടെ മരണത്തിന്റെ ദിവസമാണ്, നാം മരിക്കാനിരിക്കുന്ന നിമിഷമാണ്. ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ അവസാനത്തെ യാത്ര, പരലോകത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ കാൽവെപ്പ്, ഇതുവരെ നാം കാണാതിരുന്ന കാഴ്ചകൾ, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ തുടങ്ങുന്ന ദിവസം, നമ്മുടെ മരണത്തിന്റെ ദിവസം. ആ ദിവസം ഈ ഇരിക്കുന്ന, ഈ സംസാരിക്കുന്ന എന്നെയാകട്ടെ, കേൾക്കുന്ന നിങ്ങളെയാകട്ടെ, ഈ ഇരിക്കുന്നവരിൽ ഒരാളെയും ബാധിക്കാതിരിക്കുകയില്ല എന്നതിൽ സംശയമില്ല. നമ്മളെല്ലാവരും മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, അവിടുത്തോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നക മയ്യിതുൻ, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ മരിക്കുന്നതാണ്. വഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണ് എങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജി മുഷയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത് എങ്കിലും മരണം നിങ്ങളെ തേടി വന്നെത്തുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, നാം ആരാണെങ്കിലും, നാം എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും, എത്ര വലിയ ആരോഗ്യമുള്ളവരാണ് എങ്കിലും, ഒരു ദിവസം നമ്മുടെ മരണത്തിന്റെ ദിവസമായി വരാനുണ്ട്. നമ്മൾ മരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന, നേരിടാൻ പോകുന്ന മുസീബത്തുകളിൽ, ആപത്തുകളിൽ, വിപത്തുകളിൽ, പ്രയാസങ്ങളിൽ ഏറ്റവും വലുത്. ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ മലക്കുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന വേളയിൽ, ഈ ദുനിയാവ് ഞാൻ വിട്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ, അപ്പോൾ നമ്മുടെ നാവിൽ എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ പ്രവർത്തനം എന്തായിരിക്കും? അപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ അയാൾ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചാൽ, പരലോകത്തിലേക്ക് പോകാൻ അയാൾക്ക് മനസ്സിന് തൃപ്തി ഉണ്ടായാൽ, അഹബ്ബല്ലാഹു ലിഖാഅഹ്, അയാളെ കണ്ടുമുട്ടാൻ അല്ലാഹു ആഗ്രഹിക്കും. എന്നാൽ തിന്മകൾ പ്രവർത്തിച്ചു, വൃത്തികേടുകൾ ചെയ്ത് മരണത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സമയം വന്നെത്തിയാൽ, ആ പരലോകത്തിലേക്ക് പോകുന്നത് വെറുക്കുന്ന മനുഷ്യൻ, അവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവും വെറുക്കും. അങ്ങനെ ഒരു മരണത്തിന്റെ സമയം വരാനുണ്ട്. നമ്മുടെ നാവുകളിൽ അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഹൃദയത്തിൽ എന്തായിരിക്കും? നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ സന്ദർഭമാണത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ ആ രൂപത്തിൽ ഒരു പാഠമുണ്ട്. ഇതാ, നിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ അല്ലാഹുവിനെ നീ അനുസരിച്ചാൽ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിന്റെ തൃപ്തി നീ പരിഗണിച്ചാൽ, മരണത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹു നിന്നെ സഹായിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ആരെയാണ് ഉറപ്പിച്ചു നിർത്തുക? അല്ലദീന ആമനു, അല്ലാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ച, അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അനുസരിച്ച, ഇസ്ലാമിനെ ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കിയ ആളുകൾ, അവരെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിൽ അല്ലാഹു അവരെ ഉറപ്പിച്ചു നിർത്തും. പണ്ഡിതന്മാരിൽ ചിലരുടെ അഭിപ്രായ പ്രകാരം മരണത്തിന്റെ സമയമാണ്, മരിക്കുന്ന സമയത്ത് അല്ലാഹു അവനെ ഉറപ്പിച്ചു നിർത്തും. മലക്കുകൾ മുന്നിൽ വന്ന് നിൽക്കുന്ന ശക്കറാത്തിന്റെ വേളയിൽ, ഇതാ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ വിടവറിഞ്ഞു പോവുകയാണ് എന്ന് ഉറപ്പുണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവനെ ഉറപ്പിച്ചു നിർത്തും. അവന്റെ നാവുകളിൽ അല്ലാഹു ഷഹാദത്ത് ഇട്ടുകൊടുക്കും. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു വിശ്വാസം ഇട്ടുകൊടുക്കും. അല്ലാഹു അവനെ ഉറപ്പിച്ചു നിർത്തും. എന്നാൽ വയുദില്ലുല്ലാഹു ളാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുകയും അതിക്രമങ്ങൾ പ്രവർത്തിക്കുകയും തിന്മകൾ ചെയ്യുകയും ചെയ്തവർ, വയുദില്ലുല്ലാഹു ളാലിമീൻ, അത്തരം അതിക്രമകാരികളെ അല്ലാഹു ആ സന്ദർഭത്തിൽ വഴികേടിലാക്കും. അവനെ അല്ലാഹു തെറ്റിച്ചു കളയും. അവന്റെ വാക്കുകളെ അല്ലാഹു പിഴപ്പിച്ചു കളയും. അവന്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു വൃതാവിലാക്കി കളയും. ആ അവസാനത്തെ സമയത്ത് അവൻ തെറ്റിലേക്ക് വീണുപോകും.
എത്രയെത്ര ആളുകളിൽ നാം അത് കാണാറുണ്ട്. സഹോദരങ്ങളെ, ഈമാൻ, അമൽ സാലിഹാത്തുകൾ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ അത് നിലനിർത്തുക എന്നത് മരണത്തിന്റെ സമയത്ത് നല്ല മരണം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്ന്. അല്ലാഹുവിനെ നന്നായി വിശ്വസിക്കാൻ, അമൽ സാലിഹാത്തുകൾ അധികരിപ്പിക്കുക എന്നത് മരണത്തിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉറപ്പിച്ചു നിർത്താനുള്ള വഴികളിൽ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ കടുത്ത രോഗമാണ് ബാധിച്ചത്. സഹാബികളിൽ ചിലർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് രണ്ടാളുകൾ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിനു മാത്രം കടുത്ത പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ സന്ദർഭത്തിൽ അവിടത്തേക്ക് ശാരീരികമായി ഉണ്ടായിരുന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ പോലും റസൂലുള്ളയുടെ വാക്കുകൾ നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക. ഇബ്നു അബ്ബാസും ആയിഷയും റളിയല്ലാഹു അൻഹുമാ അവർ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലമ്മ നസല ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഫിഖ യത്രഹു ഖമീസത ലഹു അലാ വജ്ഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മരണമാസന്നമായപ്പോൾ വേദന കാരണത്താൽ, പ്രയാസം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രമെടുത്ത് തന്റെ മുഖത്ത് ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരുന്നു വേദനയുടെ കാഠിന്യം കാരണത്താൽ. അള്ളാഹുവിന്റെ റസൂലിന് ഇടക്കിടക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ റസൂലിന് ബോധം നഷ്ടപ്പെട്ടാൽ ആ വിരിപ്പ്, ആ വസ്ത്രം അവിടുത്തെ മുഖത്ത് നിന്ന് മാറ്റുകയാണ് സഹാബികൾ. അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കവേ, അങ്ങനെ പ്രയാസത്തിലിരിക്കവേ, അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനുള്ള ഉപദേശങ്ങൾ നൽകാൻ മറക്കുന്നില്ല. ആ പ്രയാസത്തിന്റെ ഘട്ടത്തിലും റസൂലുള്ളയുടെ വാക്കുകളിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന മുഅ്മിനിന്റെ സ്വഭാവങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഇത് എന്റെ പ്രയാസത്തിന്റെ ഘട്ടമല്ലേ, ഇത് എനിക്ക് വേദനിക്കുന്ന സമയമല്ലേ, ഞാൻ എന്റെ കാര്യം നോക്കട്ടെ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കൾക്കുമേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. സഹാബികൾ പറയുന്നു, യുഹദ്ദിറു മാ സനഉ, അല്ലാഹുവിന്റെ റസൂൽ അവർ പ്രവർത്തിച്ചത് ഈ സമൂഹത്തിൽ സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി തന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ താക്കീത് നൽകുകയാണ്. നോക്കണം നിങ്ങൾ, മരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളയുടെ ആവർത്തിച്ചുള്ള ഉപദേശങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലും ആവർത്തിച്ച് അവിടുത്തെ ഉമ്മത്തിന് ഉപദേശങ്ങൾ നൽകുന്നു. സഹോദര, നമ്മുടെ മരണത്തിന്റെ സന്ദർഭങ്ങളിൽ എന്തായിരിക്കും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ചുറ്റും കൂടിയവർക്ക്, നമ്മോടൊപ്പമുള്ളവർക്ക് നാം പകർന്നു നൽകുക? എന്തായിരിക്കും അവരോട് നമുക്ക് പറയാനുണ്ടായിരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വബൈന യദൈഹി റക്വതുൻ ഫീഹാ മാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഒരു പാത്രമുണ്ട്, അതിൽ കുറച്ചു വെള്ളമുണ്ട്. ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാ ഫയംസഹു ബിഹിമാ വജ്ഹ, അവിടുന്ന് ആ പാത്രത്തിൽ തന്റെ കൈയിടുകയും ആ നനവ് കൊണ്ട് തന്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകയും ചെയ്യുന്നുണ്ട്. യഖൂൽ, അവിടുന്ന് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല. റസൂലുള്ള കലിമത്തു ഷഹാദ ആവർത്തിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലിൽ മൗതി സകറാത്, തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, തീർച്ചയായും മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ചു പറയുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളയുടെ മരണമാണിത്. അങ്ങനെ അവിടുന്ന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫിർ റഫീഖിൽ അലാ, ഉന്നതരായ കൂട്ടുകാരോടൊപ്പം എന്ന് പറഞ്ഞ് റസൂലുള്ളയുടെ കൈകൾ താഴത്തേക്ക് വീണു. അങ്ങനെയാണ് അവിടുന്ന് വിട പറഞ്ഞു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തൊട്ടുമുൻപ് എത്രയെത്ര വസിയ്യത്തുകളാണ് അവിടുന്ന് നൽകിയത്, എത്രയെത്ര നന്മകളാണ് അവിടുന്ന് കൽപ്പിച്ചത്, എത്രയെത്ര തിന്മകളിൽ നിന്നാണ് അവിടുന്ന് താക്കീത് നൽകിയത്. സഹോദര മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ അനുയായികളെ, നമ്മുടെ മരണം എന്തായിരിക്കും? മരണത്തിന്റെ സമയത്ത് നമുക്ക് എങ്ങനെയാണ് നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും ഓർക്കാൻ കഴിയുക, പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുക, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുക? നമ്മുടെ ജീവിതം അതിന് വിരുദ്ധമാണ് എങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് വിരുദ്ധമാണ് എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് മരിച്ചു പോകാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതും ഇടതും നിന്ന റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത സഹാബിമാർ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരുടെയും മരണത്തിന്റെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ ദിവസങ്ങളോളം കടുത്ത ഒരു പനി അദ്ദേഹത്തിന് ബാധിച്ചു. പനി കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അത്ര കടുത്ത പനിയാണ്. അങ്ങനെ കടുത്ത പനി അദ്ദേഹത്തെ ബാധിച്ചു, മരണമാസന്നമായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം ആയിഷയോട് ചോദിച്ചു, ഫീ കം കുഫ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്ര വസ്ത്രങ്ങളിലാണ് കഫൻ ചെയ്തത്, റസൂലുള്ളാഹി എത്ര വസ്ത്രങ്ങളിലാണ് മറുപാടിയത്? അവർ പറഞ്ഞു, ഫീ സലാസതി അസ്വാബ്, മൂന്ന് വസ്ത്രങ്ങളിലാണ്, മൂന്ന് തുണികളിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആയിഷയുടെ കൈകളിൽ ആ രണ്ട് വസ്ത്രങ്ങൾ എടുത്തു നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇഗ്സിലു സൗബയ്യ ഹാദാ, എന്റെ ഈ രണ്ട് വസ്ത്രങ്ങൾ കൊണ്ടുപോയി കഴുകുക. വസീദു അലൈഹി സൗബൻ വാഹിദ, ഒരു വസ്ത്രം കൂടി നിങ്ങൾ വാങ്ങിക്കുക. ഫകഫിനൂനി ഫീഹാ, അങ്ങനെ ആ മൂന്ന് വസ്ത്രങ്ങളിലായി റസൂലുള്ളാഹിയെ കഫൻ ചെയ്തതുപോലെ തന്നെ എന്നെയും നിങ്ങൾ കഫൻ ചെയ്യണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള വസ്ത്രം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇന്ന ഹാദാ ഖലഖ്, അബൂബക്കർ ഈ വസ്ത്രമാകെ നുരുമ്പിയിരിക്കുന്നു. ആയിഷയുടെ പിതാവാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്ന ഹാദാ ഖലഖ്, ഈ വസ്ത്രം നുരുമ്പിപ്പോയിരിക്കുന്നു, ഇതിലാണോ കഫൻ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദ് മിനൽ മയ്യിത്, മരിച്ചു പോകുന്ന മയ്യത്തിനേക്കാൾ പുതിയ വസ്ത്രത്തിന് ആവശ്യമുള്ളത് ജീവിച്ചിരിക്കുന്നവർക്കാണ്. ഇന്നമാ ഹുവ ലിൽ മുഹ്ല, നാളെ ഖബറിലേക്ക് എന്നെ വെച്ചു കഴിഞ്ഞാൽ പ്രാണികൾക്ക് ഭക്ഷിക്കാൻ ചീഞ്ഞളിയാനുള്ളതാണ് ഈ വസ്ത്രങ്ങൾ. അതുകൊണ്ട് ഈ രണ്ടു വസ്ത്രങ്ങളും മറ്റൊരു വസ്ത്രവും എടുത്തുകൊണ്ട് എന്റെ കഫൻ അതിലെന്നെ പുതപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഫി അയ്യി യൗമിൻ തുഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ മരിച്ചത്? അവർ പറഞ്ഞു, യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തിലാണ് റസൂലുള്ള വഫാത്തായത്. ഫഅയ്യു യൗമിൻ ഹാദാ, അബൂബക്കർ ചോദിച്ചു, ഈ ദിവസം ഏതാണ്? അവർ പറഞ്ഞു, യൗമുൽ ഇസ്നൈൻ, ഈ ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നീ ലഅർജു അൻ അമൂത ഫീ, ഈ ദിവസത്തിൽ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫമാത യൗമൽ ഇസ്നൈൻ അശിയ, അന്നേ ദിവസത്തിൽ അദ്ദേഹം മരിച്ചു. ആ ദിവസം രാത്രിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച മരിച്ചതുപോലെ അവിടുന്ന് വഫാത്താകുമ്പോൾ 63 വയസ്സായിരുന്നു. അതേ പ്രായത്തിൽ തന്നെ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. സഹോദരങ്ങളെ, എന്തൊരു മരണമാണിത്! എന്തൊരു റാഹത്തുള്ള മരണമാണിത്! അള്ളാഹുവിനെ കണ്ടുമുട്ടാനിരിക്കുന്നവർ എത്ര റാഹത്തോടുകൂടിയാണ് അവർ മരിക്കുന്നത്, എത്ര തയ്യാറെടുപ്പോടുകൂടിയാണ് അവർ മരണത്തിന്റെ ദിവസത്തെ കാത്തിരുന്നിട്ടുള്ളത്. എന്നാൽ നമ്മളിൽ പലർക്കും മരണമെന്ന് കേൾക്കുന്നതേ വെറുപ്പാണ്, അതിനെക്കുറിച്ച് പറയുന്നതേ താല്പര്യമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഓടി വിളിക്കുന്ന, നാവിൽ പറയാൻ പോലും മടിക്കുന്ന വാക്കുകളിൽ ഒന്നായി മരണമെന്നത് മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനിടക്ക് ഒരു മജൂസിയായ അബൂ ലുഅലുഅ എന്ന വ്യക്തിയാണ് ഉമറിനെ കുത്തുന്നത്. നിസ്കാരത്തിലായിരിക്കെ അദ്ദേഹം തക്ബീർ കെട്ടിയിട്ടുണ്ട്, ഉടനെയാണ് അദ്ദേഹത്തെ വന്ന് കുത്തുന്നത്. അങ്ങനെ നിസ്കാരത്തിൽ കുത്തേറ്റപ്പോൾ അദ്ദേഹം പിന്നിലോട്ട് ഇറങ്ങി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരത്തിന് വേണ്ടി മുന്നിലേക്ക് നിർത്തി. നിസ്കാരം കഴിഞ്ഞ അവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു നോക്കി. വയറ്റിലാണ് കുത്തിയിട്ടിരിക്കുന്നത്, രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ അവിടെ ഉണ്ടായിരുന്ന ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് ഉൻദുർ മൻ ഖതലനി, ആരാണ് എന്നെ കൊന്നത് എന്ന് പോയി ഒന്ന് നോക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, മജൂസിയായ അബൂ ലുഅയ്, അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ലം യജ്അൽ മൈതതി ബിറജുലിൻ ലം യസ്ജുദ് ലില്ലാഹി സജ്ദ, അല്ലാഹുവിന് ഒരിക്കൽ പോലും സുജൂദ് ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഒരു കാഫറായ ഒരുത്തൻ അവനെ കൊണ്ട് എന്നെ മരിപ്പിച്ച്, എന്നെ ഷഹീദാക്കി, അല്ലാഹുവിന് സർവസ്തുതിയും. അത്ഭുതം നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഉമർ റളിയല്ലാഹു അൻ, അദ്ദേഹം മദീനയിൽ നിന്ന് മരിക്കാൻ ആഗ്രഹിച്ച സഹാബിയൻ. അദ്ദേഹം ധാരാളമായത് പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം അദ്ദേഹം ഷഹാദത്തും ചോദിക്കാറുണ്ടായിരുന്നു. മദീനയാകട്ടെ ഇസ്ലാമിന്റെ തലസ്ഥാനമാണ്, മുസ്ലിമീങ്ങളുടെ നാട്, ഇസ്ലാമിന്റെ നാട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകട്ടെ വലിയ സൈന്യത്തിന്റെ സേനാനായകനാണ്. ആ ഉമർ മദീനയിൽ ഇരിക്കെ രക്തസാക്ഷിത്വം ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയദ ആ രക്തസാക്ഷിത്വം അദ്ദേഹത്തിന് ഉദ്ദേശിച്ച വഴിയിലൂടെ നിസ്കരിക്കുന്നതിനിടയിൽ നൽകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിന് ചിലർ വന്ന് പാല് കൊടുത്തു നോക്കി. അദ്ദേഹത്തിന്റെ വയറ്റിലൂടെ ചോരയും പാലും കലർന്നു പുറത്തേക്കൊഴുകുന്നു. അവർക്ക് മനസ്സിലായി ഉമറിന്റെ മരണം എടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് പലരും വരികയാണ്. അദ്ദേഹത്തോട് ധാരാളം നന്മകൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു യുവാവായ ഒരു ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അരികിലേക്ക് വന്നു. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, അബ്ഷിർ യാ അമീർ അൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, സന്തോഷിക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. മിൻ സുഹ്ബത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാൻ. വഖദ മിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യം കാൽ വെച്ച ആളുകളിൽ പെട്ടവരാണ്. അതുപോലെ തന്നെ വമാ ഖദ അലിംത, താങ്കൾക്കറിയാവുന്ന ധാരാളക്കണക്കിന് നന്മകൾ ഇസ്ലാമിന് വേണ്ടി താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫുമ്മ വലീത ഫഅദൽത, പിന്നീട് താങ്കൾ ഭരണാധികാരിയായി, ഏറ്റവും നീതിപൂർവമായ ഭരണമാണ് താങ്കൾ കാഴ്ചവെച്ചത്. ഫുമ്മ ഷഹാദ, ഇപ്പോഴിതാ നിങ്ങൾ ഷഹാദത്തിന്റെ പടിവാതിൽക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല, സന്തോഷിച്ചുകൊള്ളുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മറുപടി, വദിത്തു അന്ന ദാലിക കഫാഫ് ലാ അലയ്യ വലാ ലി, ഈ പറഞ്ഞ ഭരണം, ഈ പറഞ്ഞ ഖിലാഫത്തിന്റെ നേതൃത്വം, ഇതെല്ലാം നാളെ അല്ലാഹുവിന്റെ അരികിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ എനിക്കൊരു നന്മയോ ഒരു തിന്മയോ ആയി രേഖപ്പെടുത്താതെ, എനിക്ക് ഉപദ്രവമോ ഉപകാരമോ ഉണ്ടാക്കാതെ അല്ലാഹു എന്നെ ഇതിന്റെ പേരിൽ വെറുതെ വിട്ടിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ തിരിച്ചു പോവുകയാണ്. അയാൾ തിരിച്ചു പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ അയാളെ തിരിച്ചു വിളിച്ചു. അയാളുടെ വസ്ത്രം താഴേക്ക്, വസ്ത്രം അയാളുടെ നെരിയാണിക്ക് താഴെ ഇറങ്ങിയിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, ഇബ്ന അഖി ഇർഫഅ സൗബക, മോനെ വസ്ത്രം മുകളിലേക്ക് കയറ്റിയെടുക്ക്. ഫഇന്നഹു അബ്ഖാ ലിസൗബിക, നിന്റെ വസ്ത്രം കൂടുതൽ ദിവസം നിലനിൽക്കാൻ അതാണ് നല്ലത്. വസ്ത്രം താഴെ വലിച്ചിഴക്കാൻ പാടില്ല എന്ന് റസൂൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വസ്ത്രം ഉയർത്തിയെടുക്കുക. വഅത്ഖാ ലിറബ്ബിക, നിന്റെ റബ്ബിനോടുള്ള സൂക്ഷ്മതയിൽ പെട്ടതാണ് വസ്ത്രം ഉയർത്തിയെടുക്കൽ, വസ്ത്രം മുകളിലേക്ക് കയറ്റിയെടുക്കൽ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മരണത്തിന്റെ സന്ദർഭം, അദ്ദേഹത്തോട് നല്ല വാക്കുകൾ പറയാൻ വന്ന ഒരു യുവാവ്, ആ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ അതൊക്കെ ശാഖാപരമായ വിഷയങ്ങളല്ലേ, എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നല്ല, മറിച്ച് ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് നിന്റെ വസ്ത്രം നീ കയറ്റിയെടുക്ക്, റസൂലുള്ളാഹിയുടെ കൽപ്പനയിൽ പെട്ടതാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ച് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടും അതുപോലെ തന്നെ അബൂബക്കറിനോടുമൊപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ, അവരുടെ മുറിയിൽ, അവരുടെ വീട്ടിൽ റസൂലുള്ളാഹിയുടെ ഖബറിന് അരികെ മരമാടപ്പെടണമെന്നത് ഉമറിന്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം ഇബ്നു ഉമറിനോട് പറഞ്ഞു, മോനെ, വാപ്പയുടെ ഉറക്കം കെടുത്തിയ വിഷയങ്ങളിൽ ഒന്നാണ് റസൂലിനോടും അബൂബക്കറിനോടുമൊപ്പം ആ ഖബറിന്റെ അരികിൽ കിടക്കാൻ സാധിക്കുമോ എന്നത്. അതുകൊണ്ട് ഇബ്നു ഉമർ, നീ ആയിഷയുടെ അരികിൽ ചെല്ലുക എന്നിട്ട് പറയുക, യഖ്റഉ അലൈക ഉമറു സലാം, ഉമർ ഇദാ താങ്കൾ നിങ്ങളോട് സലാം പറയുന്നുണ്ട്, നീ ഒരിക്കലും വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ പറയുന്നു എന്ന് നീ അവരോട് പറയരുത്. ഫഇന്നീ ലസ്തുൽ യൗമ ലിൽ മുഅ്മിനീന അമീറാ, ഇന്നേ ദിവസം ഞാൻ മുഅ്മിനീങ്ങളുടെ അമീറല്ല. അതുകൊണ്ട് നീ അവരുടെ അരികിൽ ചെന്ന് ഇബ്നുൽ ഖത്താബ് ഉമർ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊന്ന് അനുമതി ചോദിക്കുക. ഉമറിനെ അവിടെ മറമാടാൻ തയ്യാറുണ്ടോ എന്ന്, ഉമറിനെ അവിടെ മറമാടാൻ സമ്മതിക്കുമോ എന്ന് ആയിഷയോടൊന്ന് ചോദിക്കുക. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻ അദ്ദേഹം ആയിഷയുടെ അരികിൽ ചെന്നു സമ്മതം ചോദിച്ചു. അവർ പറഞ്ഞു, അവർ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തോട് പറഞ്ഞു, കുൻതു ഉരീദുഹു ലിനഫ്സി, ഇത് ഞാൻ എനിക്ക് വേണ്ടി കാത്തുവച്ചിരുന്ന സ്ഥാനമാണ്. വലഊസിറന്ന ബിഹിൽ യൗമ അലാ നഫ്സി, എന്നാൽ ഉമറിനു വേണ്ടി ഈ സ്ഥാനം ഞാൻ എനിക്ക് പകരമായി എന്നെക്കാൾ കൂടുതൽ ഞാൻ ഉമറിനെ പരിഗണിക്കാൻ തയ്യാറാണ്, ഉമറിന് ഞാൻ അത് നൽകാൻ തയ്യാറാണ്. അങ്ങനെ തിരിച്ചു വന്ന് ഇബ്നു ഉമർ സന്തോഷ വാർത്ത അറിയിച്ചു. അദ്ദേഹം അങ്ങേറ്റത്തെ സന്തോഷം കാണിച്ചു. അതോടൊപ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു ഉമർ ഞാൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്, അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് മറുപടി നൽകാൻ ആയിഷയ്ക്ക് ചിലപ്പോൾ മടിയുണ്ടായിരിക്കാം, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നീ പോയി ചോദിക്കണം, വീണ്ടും നീ ഉറപ്പുവരുത്തണം, എന്റെ മയ്യിത്തുമായി അവരുടെ വീടിന് മുൻപിൽ ചെല്ലുക, വീണ്ടും അനുമതി ചോദിക്കുക. അവർ സമ്മതിച്ചില്ലെങ്കിൽ തിരിച്ചു മക്ബറകളിലേക്ക്, മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ കൊണ്ടുപോയി എന്നെ മറമാടുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചു. സഹോദരങ്ങളെ, സഹാബിമാരിൽ രണ്ടുപേരുടെ മരണമാണിത്, റസൂലുള്ളയുടെ മരണമാണ് നിങ്ങൾ കേട്ടത്. നമ്മുടെ മരണം എന്തായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും മരിക്കുക, ആ ദിവസം നമ്മൾ എങ്ങനെയാണ് നേരിടുക, നിങ്ങൾ കാണുന്നില്ലേ? പ്രതീക്ഷിക്കാതെ എത്രയെത്ര മരണങ്ങൾ, ആളുകൾ ദിവസങ്ങൾക്കപ്പുറത്തേക്കുള്ള തീരുമാനങ്ങൾ, വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള തീരുമാനങ്ങൾ ഡയറികളിൽ കുറിച്ചു വെച്ച് വീട്ടിൽ നിന്നിറങ്ങിയതാണ്, പക്ഷേ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് മൃതദേഹങ്ങളാണ്. എത്രയെത്ര ആളുകൾ, സഹോദരങ്ങളെ, ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, അല്ലാത്തവർ മരിച്ചു വീഴുന്നു. നമ്മൾ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും സ്വയം ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه أجمعين أما بعد عثمان بن عفان رضي الله تعالى عنه അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന ഹാനിയ അദ്ദേഹം പറയുന്നു, كان عثمان بن عفان إذا وقف على قبر يبكي حتى يبل لحيته. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻ അദ്ദേഹം ഖബറിന്റെ അരികിൽ നിന്നാൽ താടിരോമങ്ങൾ നനഞ്ഞു കുതിരുന്നത്ര അദ്ദേഹം കരയാറുണ്ടായിരുന്നു. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, തദ്കുറുൽ ജന്നത വന്നാർ, താങ്കൾ പലപ്പോഴും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയാറുണ്ട്, വലാ തബ്കി, എന്നാൽ താങ്കൾ കരയാറില്ല ഇതുപോലെ, എന്നാൽ ഖബറിന്റെ മുൻപിൽ എത്തുമ്പോഴാകട്ടെ താങ്കൾ കരയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാണ് എന്നെ കരയിപ്പിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ, തീർച്ചയായും ഖബർ എന്നത് പരലോകത്തിലേക്കുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ്, ആദ്യത്തെ യാത്രാ സ്ഥാനമാണ്. വഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, അതിലവൻ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ളത് അതിനേക്കാൾ എളുപ്പമാണ്. വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അഷദ്ദു മിൻ, അവിടെ അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ളത് അതിനേക്കാൾ കടുത്തതാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇന്നുവരെ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല, ഖബർ കാണുന്ന സന്ദർഭത്തിൽ അതിനേക്കാൾ പ്രയാസകരമായ, അതിനേക്കാൾ കഠിനമായ ഒരു കാഴ്ചയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, എത്രയെത്ര ഖബറടക്കലുകൾ, എത്രയെത്ര ജനാസകൾ, എത്രയെത്ര മരണങ്ങൾ നമ്മുടെ കണ്ണിലൂടെ കൺമുന്നിലൂടെ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഖബറിന്റെ ഉള്ളറകൾ എത്ര തവണയാണ് നാം കാണുന്നത്, എത്ര സമയങ്ങളിലാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ മരിച്ചുപോയത്. എന്നാൽ സഹോദരങ്ങളെ, ആ കാഴ്ച എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലക്കിയിട്ടുണ്ടോ? സഹാബികൾ, തബിഈങ്ങൾ ഖബർ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവരുടെ ദിവസങ്ങളാകെ മാറി മറിയുമായിരുന്നു എന്ന് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഭക്ഷണവത മുന്നിൽ വിളമ്പി വെച്ചിരിക്കുന്നു, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല. ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്ന് ഞാനൊരു മൽപിടുത്തം കണ്ടിരിക്കുന്നു, ആ ദിവസത്തിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കി വെക്കട്ടെ എന്ന ആലോചനയിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. എത്രയെത്ര മരണങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ പലരുടെയും ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു. എത്രയെത്ര പേർ ഖബറിന്റെ അരികിൽ ഇരുന്ന് ചിരിക്കുന്നു, അവന് മുൻപിലതാ മറപാടിക്കൊണ്ടിരിക്കുകയാണ്. അവന് മുൻപിലതാ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി, ഒരു സഹോദരൻ ഖബറടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ചിരിക്കുകയാണ്, അവൻ തമാശ പറയുകയാണ്. ഖബറിന്റെ അരികിൽ നിൽക്കുമ്പോൾ പോലും അവന്റെ ദുനിയാവിന്റെ ചർച്ചകൾ അവസാനിക്കുന്നില്ല. അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഇതുപോലെ ഞാനും വെക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നത് അവൻ ഓർക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് സഹോദര ഖബറിന്റെ മുൻപിൽ ചിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് സഹോദര ഒരു മലക്കിന്റെ മുൻപിലേക്ക് വെച്ചു കൊടുക്കപ്പെടുന്ന ആ മയ്യത്ത് അതിന്റെ മുൻപിൽ ചിരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്കിത് നിസ്സാരമായി തോന്നുന്നത്? എന്താണ് നാളെ നാം കാണാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നാം എന്താണ് വിചാരിക്കുന്നത്? അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് എന്തുറപ്പാണ് നൽകപ്പെട്ടിരിക്കുന്നത്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു എന്ന്, സഹാബികളിൽ പലരും മരിച്ചുപോയപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹാബിമാർ അവർ മരിച്ചുപോയി, അവരെ പോലെ ഒരാളെയും ഞാൻ ഇപ്പോൾ കാണുന്നില്ല, ആ ജീവിച്ച മഹാന്മാരെ പോലെ ഒരാളെയും ഞാൻ കാണുന്നില്ല. എന്നാൽ ഇവരിതാ ചിരിക്കുന്നു, ഇവരിതാ എളുപ്പത്തിലാണ്, ഇവരിതാ സന്തോഷത്തിലാണ്. വൽഖൗമു ഗാഫിലൂൻ, ജനങ്ങൾ അങ്ങേയറ്റ തശ്രദ്ധയിലാണ്. പരലോകത്തെ കുറിച്ച് ഓർക്കുന്ന സന്ദർഭത്തിൽ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിരുന്നു, ഹൽ അബ്കാക യൗമമ്മ ഇൽമുക ഇൽമുല്ലാഹി ബിക, അല്ലാഹുവിനെ നിന്നെ കുറിച്ചുള്ള അറിവോർത്ത് നീ എന്തെങ്കിലും ഒരിക്കൽ കരഞ്ഞിട്ടുണ്ടോ? നീ ചെയ്ത രഹസ്യങ്ങളിലെ തിന്മകൾ, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ കുറവുകൾ, നീ അല്ലാഹുവിനോട് ചെയ്ത ധിക്കാരങ്ങൾ, അത് റബ്ബിനറിയാമെന്നത് ഓർത്തുകൊണ്ട് നീ പരലോകത്തിൽ എവിടേക്കാണ് എത്തിപ്പെടാനിരിക്കുന്നത് എന്നത് അല്ലാഹുവിനറിയും എന്നത് ആലോചിച്ചുകൊണ്ട് എന്തെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കാരത്തിൽ അദ്ദേഹം തന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. അദ്ദേഹം പറയുന്നു, അല്ലാഹുവേ, നാളെ പരലോകത്ത് രണ്ടു വിഭാഗമായി മനുഷ്യർ മാറ്റപ്പെടും, ഒന്ന് സ്വർഗത്തിലേക്കും ഒന്ന് നരകത്തിലേക്കുമാണ്. ഈ മാലിക് ആ രണ്ടു കൂട്ടങ്ങളിൽ എവിടെയാണ് എന്ന് അല്ലാഹു എനിക്കറിയില്ല. അതുകൊണ്ട് റബ്ബെ നീ കാത്തുരക്ഷിക്കണം. സഹാബികൾ, സലഫുകൾ, മുൻഗാമികൾ, നന്മകളിൽ നമ്മെക്കാൾ മുൻപന്തിയിൽ ഉണ്ടായിരുന്നവർ, അവരുടെ ചരിത്രങ്ങൾ വായിക്കുക, ഇത്ര വലിയ മാറ്റങ്ങൾ. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? മരണത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എത്ര കുറവാണ്, നമ്മുടെ ചിരി എത്ര വേഗമാണ് വരുന്നത്, നമ്മൾ എത്ര പതുക്കെയാണ് കരഞ്ഞു പോകുന്നത്, എത്ര മടിച്ചിട്ടാണ് നമുക്ക് കരച്ചിൽ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങൾ പോലും നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നില്ല. സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ, വഇന്നമല അഅമാലുൽ ഖവാതീം, അന്ത്യത്തിലെ പ്രവർത്തനങ്ങൾ എന്താണോ അതാണ് അല്ലാഹു പരിഗണിക്കുന്നത്. നമ്മുടെ നന്മ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അത് നന്നായാൽ നമ്മുടെ അന്ത്യം നന്നാകും, നമ്മുടെ അവസാനം ശരിയാകും. അല്ലാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും മുസ്ലിമീങ്ങളായി മരിപ്പിക്കുകയും മുഅ്മിനീങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وتب علينا إنك أنت التواب الرحيم اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم ربنا آت اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.